بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين، أما بعد. പൂർവകാല ഖവാരിജുകളും പിൽക്കാലക്കാരും തമ്മിലുള്ള സാമ്യതകൾ, സാദൃശ്യങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് കഴിഞ്ഞ സംസാരത്തിൽ സൂചിപ്പിച്ചത്. കഴിഞ്ഞ സംസാരം കുറച്ച് ദീർഘിച്ചതുകൊണ്ട് ഖവാരിജുകൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമായ തക്ഫീർ, മുസ്ലിമീങ്ങളെ മൺപാപങ്ങളുടെ മേരിൽ കാഫിറായി മുദ്രകുത്തുക എന്ന അവരുടെ ഏറ്റവും പ്രകടമായ അടയാളം, അത് ഇക്കാലഘട്ടത്തിൽ ജിഹാദി സംഘങ്ങൾ എന്ന പേരിൽ പുറത്തിറങ്ങിയിട്ടുള്ള കക്ഷികളിൽ എപ്രകാരമാണുള്ളത് എന്ന കാര്യം ചില വാക്കുകളിലൂടെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാ എന്ന് പുറമേക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു മുസ്ലിം, അയാളെ തക്ഫീർ നടത്തണമെങ്കിൽ, അയാൾ കാഫിറാണ് എന്ന് മുദ്ര കുത്തണമെങ്കിൽ പാലിച്ചിരിക്കേണ്ട അനേക മര്യാദകളുണ്ട്. ആ മര്യാദകളെ കുറിച്ച് കഴിഞ്ഞ സംസാരത്തിൽ സൂചിപ്പിച്ചിരുന്നു. എന്നാൽ ഈ പറഞ്ഞ മര്യാദകളൊന്നും പാലിക്കാതെ മുസ്ലിം ഉമ്മത്തിനെ പൊതുവായും പലപ്പോഴും അവരിലെ പല ബഹുഭൂരിപക്ഷം പേരെയും പേരെടുത്തു പറഞ്ഞുകൊണ്ടും വ്യാപകമായി കാഫിറുകളായി മുദ്ര കുത്തുക എന്നത് ഇക്കാലഘട്ടത്തിലുള്ള ഖവാരിജിയൻ ചിന്താഗതി വെച്ചു പുലർത്തുന്ന ആളുകളിൽ നിന്ന് പ്രകടമായി ഉണ്ടായിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ദാഇഷിനെ പോലുള്ള കക്ഷികളും, അൽ ഖായിദ, അതുപോലെ തന്നെ ജബഹത്തുൽ നുസർ, സലഫിയത്തുൽ ജിഹാദിയ, ജമാഅത്തുൽ ഹിജ്റത്ത് വത്തക്ഫീർ, ഈ പേരുകളിലൊക്കെ നിലനിൽക്കുന്ന കക്ഷികൾ ഇതിന്റെ വക്താക്കളാണ് എന്ന കാര്യം വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല, ഈ പറഞ്ഞ കക്ഷികളെല്ലാം ഈ ആശയങ്ങൾ അത് കടം കൊണ്ടിട്ടുള്ളത് ഒന്നാമതായി ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായ അബുൽ അല അൽ മൗദൂദിയിൽ നിന്നാണ്. അബുൽ അല എന്ന പേര് തെറ്റാണ്, കാരണം അല്ല അല എന്നത് അള്ളാഹുവിന്റെ നാമമാണ്. അള്ളാഹുവിന്റെ നാമത്തിലേക്ക് ചേർത്ത് അബുൽ അല എന്ന് പറയാൻ പാടില്ല. എന്തായാലും നമുക്ക് മൗദൂദി എന്ന് പറയാം. അൽ മൗദൂദി, ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായ മൗദൂദി, ഇദ്ദേഹം തന്റെ അൽ മുസ്തലഹാത്തുൽ അർബഅ, അതുപോലെ തന്നെ തറീഖുൽ ഇസ്ലാം, അതുപോലെ തന്നെ അൽ ഖുതുബാത്ത്, ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിലൂടെ വളരെ വ്യാപകമായി മുസ്ലിം ഉമ്മത്തിന്റെ മേൽ തക്ഫീർ നടത്തുകയും മുസ്ലിമീങ്ങളെ കാഫിറുകളായി മുദ്ര കുത്തുകയും ചെയ്തതായി കാണാൻ സാധിക്കും. 1930s ഇദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ഉറുദുവിലാണ് ആദ്യമായി എഴുതപ്പെട്ടത്. ഇദ്ദേഹത്തിന് അറബി അറിയില്ലായിരുന്നു, അതുകൊണ്ട് ഉറുദുവിലായിരുന്നു ഈ പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. 1940s ശേഷം പിന്നീട് അത് അറബിയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. ആ വിവർത്തനങ്ങൾ വായിച്ച് അതിലാകൃഷ്ടനായ സയ്യിദ് ഖുതുബാണ് അറബ് ലോകത്തിന് തക്ഫീറിന്റെ ചിന്താഗതി പരിചയപ്പെടുത്തി കൊടുത്തത്. സയ്യിദ് ഖുതുബിന്റെ അടുക്കൽ അയാളുടെ സംസാരത്തിൽ പല സന്ദർഭത്തിലും വളരെ വ്യക്തമായി തന്നെ മൗദൂദിയിൽ നിന്നാണ് ഞാൻ ഈ ആദർശം കടം കൊണ്ടത് എന്ന കാര്യം വ്യക്തമായി അയാൾ പലയിടത്തും പറഞ്ഞു. മാത്രമല്ല, അദ്ദേഹത്തിന്റെ നസീഹത്തുകളിൽ പലപ്പോഴും തന്റെ പിൻഗാമികളായ ആളുകൾക്ക് ജയിലിലിരിക്കുന്ന സന്ദർഭത്തിൽ കത്തെഴുതവേ പല സന്ദർഭത്തിലും മൗദൂദിയുടെ പുസ്തകങ്ങൾ വായിക്കാൻ സയ്യിദ് ഖുതുബ് വളരെയധികം ശക്തമായി പ്രേരിപ്പിച്ച അനേകം തെളിവുകൾ കാണാൻ സാധിക്കും. സയ്യിദ് ഖുതുബിൽ നിന്നാണ് അറബ് ലോകം യഥാർത്ഥത്തിൽ ഈ ആശയം എടുത്തുപിടിക്കുന്നത്. മൗദൂദിയാണ് അതിന്റെ യഥാർത്ഥത്തിലുള്ള ഈ ആധുനിക കാലഘട്ടത്തിൽ ഖവാരിജിയൻ ചിന്താഗതിക്ക് തുടക്കം കുറിച്ചത് മൗദൂദിയാണ്. അതിൽ പല വിദഗ്ധികളും അയാൾ ഉണ്ടാക്കുകയും ആ വിദഗ്ധികളുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് പിൽക്കാലഘട്ടത്തിൽ അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് പല പിഴച്ചവാദങ്ങളും കൊണ്ടുവരികയും അതുപോലെ തന്നെ മുസ്ലിമീങ്ങളെ തക്ഫീർ നടത്തുകയൊക്കെ ചെയ്തത്. ഇൻഷാല്ലാ മൗദൂദിയുമായി ബന്ധപ്പെട്ട കാര്യം പിന്നീട് സംസാരിക്കാം. പിന്നീട് സയ്യിദ് ഖുതുബ് ഏറ്റെടുത്തു. സയ്യിദ് ഖുതുബിന് നല്ല എഴുതാനുള്ള കഴിവുണ്ടായിരുന്നു, നല്ല എഴുത്തിൽ നല്ല കഴിവുള്ളയാളായിരുന്നു. മാത്രമല്ല, വികാരം തുടിച്ചു നിൽക്കുന്ന സംസാരങ്ങൾ അയാളുടെ എഴുത്തിന്റെ പ്രത്യേകതയാണ്. സ്വാഭാവികമായും അയാളുടെ കിതാബുകൾ, പുസ്തകങ്ങൾക്ക് വലിയ സ്വാധീനവും പ്രചാരവും ഉണ്ടായി സമൂഹത്തിൽ. സയ്യിദ് ഖുതുബിൽ നിന്നാണ് ഈ ആശയം പിൽക്കാലഘട്ടത്തിൽ ജിഹാദി ചിന്താഗതിക്കാരൊക്കെ എടുത്തത്. ഉദാഹരണത്തിന്, ഇപ്പോഴുള്ള അൽ ഖായിദയുടെ അമീറായ അയ്മൻ അദ്-ളവാഹിരി, അയാള് മിക്ക പ്രസംഗങ്ങളും ആരംഭിക്കാറുള്ളത് തന്നെ സയ്യിദ് ഖുതുബിന്റെ പുസ്തകങ്ങൾ ഏതെങ്കിലും ഒരു ഉദ്ധരണി പറഞ്ഞുകൊണ്ടായിരുന്നു മിക്ക സമയത്തും. മാത്രമല്ല, അയ്മൻ അദ്-ളവാഹിരി പല സന്ദർഭത്തിലും സയ്യിദ് കുത്തുബിന്റെ പുസ്തകങ്ങൾ വായിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ സയ്യിദ് കുത്തുബിന്റെ ആശയങ്ങൾക്ക് എന്തുമാത്രം സ്വാധീനമുണ്ടായിരുന്നു എന്നതിനെക്കുറിച്ചുമൊക്കെ പുകഴ്ത്തി പറഞ്ഞ അനേകം വാക്കുകൾ അയാളിൽ നിന്ന് അയ്മൻ അദ്-ദവാഹിരിയിൽ നിന്ന് പ്രകടമായി ലഭിക്കുക തന്നെ ചെയ്യും. അപ്പൊ സയ്യിദ് കുത്തുബ് ഇയാളിൽ നിന്നാണ് തക്ഫീറിന്റെ ചിന്താഗതികൾ മുസ്ലിം ഉമ്മത്തിലേക്ക് കയറി വന്നത് എന്നുള്ള കക്ഷികളിലും അത് പ്രകടമാണ്. സയ്യിദ് കുത്തുബ് ഒരിക്കൽ പറഞ്ഞു ഇദ്ദേഹത്തിന്റെ ഫീ ദിലാലിൽ ഖുർആൻ എന്ന പുസ്തകത്തിൽ, ഫീ ദിലാലിൽ ഖുർആൻ എന്നുള്ള പുസ്തകം അദ്ദേഹം ഖുർആനിന്റെ തഫ്സീറിന് വേണ്ടി എഴുതിയ പുസ്തകമാണ്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞു ഇന്നഹു ലൈസ അല വജ്ഹിൽ അർദിൽ യൗമ ദൗലതുൻ മുസ്ലിമഹ് വലാ മുജ്തമഉൻ മുസ്ലിം. ഇത് കഴിഞ്ഞ തവണ വായിച്ചിരുന്നു, ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തേ. ഇന്നഹു ലൈസ അല വജ്ഹിൽ അർദിൽ യൗമ, ഇന്ന് ഭൂമിയുടെ മുകളിലില്ല ദൗലതുൻ മുസ്ലിമഹ, ഒരു മുസ്ലിം നാടുമില്ല. വല മുജ്തമഉ മുസ്ലിം, ഒരു മുസ്ലിം സമൂഹവും ഇന്ന് നിലനിൽക്കുന്നില്ല. ഖാഇദത്തു തആമുലി ഫീഹി ഹിയ ശരീഅത്തുല്ലാഹി വൽ ഫിഖ്ഹുൽ ഇസ്ലാമി, അല്ലാഹുവിന്റെ ശരീഅത്തിനെയും ഇസ്ലാമിക കർമ്മശാസ്ത്രത്തെയും അടിസ്ഥാനപ്പെടുത്തി മുന്നേറുന്ന നിലനിൽക്കുന്ന ഒരു സമൂഹവും ഒരു രാജ്യവും ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നില്ല എന്നാണ് പണ്ടത്തെ കാലത്ത് ഏതാണ്ട് 19 വർഷം മുന്നേ സയ്യിദ് കുത്തുബ് പറഞ്ഞു വെച്ചത്. മാത്രമല്ല ഫീ ദിലാലിൽ ഖുർആനിൽ തന്നെ സയ്യിദ് കുത്തുബ് പറഞ്ഞു അൽ ബശരിയ്യതു ബിജുംലതിഹ ബിമാ ഫീഹ ഉലൈക അല്ലദീന യുറദ്ദിദൂന അലൽ മആദിനി ഫീ മഷാരിഖിൽ അർദി വമഗാരിബിഹ കലിമാതു ലാ ഇലാഹ ഇല്ലല്ലാഹ് ബിലാ മദ്ലൂലിൻ വലാ വാഖിഅ. അൽ ബശരിയ്യതു ബിജുംലതിഹ, ഇന്നുള്ള മനുഷ്യ സമൂഹം മുഴുവൻ بما فيها اولئك الذين يرددون على المآذين في المشارق الارض ومغاربها. ഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ബാങ്കുകളിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ വരെ, അവരടക്കം അവരെല്ലാം തന്നെ വഹാഉലൈ അസ്ഖലു ഇസ്മൻ വഹാഉലൈ അസ്ഖലു ഇസ്മൻ വഅശദ്ദു അദാബൻ യൗമൽ ഖിയാമ. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിളിച്ചു പറയുന്ന ആൾക്കാരടക്കം ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും അവരെല്ലാവരും പരലോകത്ത് ഏറ്റവും വലിയ ശിക്ഷക്കർഹരാണ്. ലിഅന്നഹും, കാരണം ലിഅന്നഹും ഇർതദ്ദു ഇലാ ഇബാദത്തിൽ ഇബാദ്, കാരണം അവരെല്ലാവരും അടിമകളെ ആരാധിക്കുക എന്നതിലൂടെ ആ അടിമകളെ ആരാധിക്കുന്ന റിദ്ദത്തിലേക്ക് മതഭ്രഷ്ടിലേക്ക് അവരെല്ലാം എത്തിച്ചേർന്നിരിക്കുന്നു. من بعد ما تبين لهم الهدى اورك സത്യം വ്യക്തമായതിനു ശേഷവും ومن بعد ان كانوا في دين الله അല്ലാഹുവിന്റെ ദീനിൽ ആദ്യം നിലകൊണ്ടതിനു ശേഷം ഈ പറഞ്ഞ ആളുകളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ആൾക്കാരടക്കം البشريه بجملتها ലോക സമൂഹം മുഴുവൻ അവരെല്ലാവരും മുർതദ്ദികളാണ് എന്നാണ് സയ്യിദ് കുത്തുബ് പറഞ്ഞത്. ഇതിന്റെ അപ്പുറത്തേക്ക് ഇനി തക്ഫീർ ഉണ്ടോ? രസകരമായ കാര്യം, ദാഇഷിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുത്തൻ ഇന്ന് എഴുതിയത് ഞാൻ വായിച്ചത്, പിന്നെ ഖവാരിജികൾ എന്ന ആരോപണം ഇവർക്കെതിരെ വന്നതുകൊണ്ട് അതിന് മറുപടിയായിട്ട് അയാൾ പറയണം. ഖവാരിജികൾ എന്ന ആരോപണം മുൻകാലഘട്ടത്തിൽ പണ്ഡിതന്മാരൊക്കെ കേട്ടിട്ടുണ്ട്, ഇമാം അഹമ്മദ് കേട്ടിട്ടുണ്ട്, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ കേട്ടിട്ടുണ്ട്, അലിമാമുൽ മുജദ്ദിദ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് കേട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ സയ്യിദ് കുത്തുബും കേട്ടിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാമും അഹമ്മദ് ബിൻ ഹംബലും അതുപോലെ തന്നെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ഒക്കെ ഒപ്പം പറയുന്ന പേരാരാണ്? സയ്യിദ് കുത്തുബിന്റെ പേരാണ്. ഈ സയ്യിദ് കുത്തുബിന്റെ വർത്താനാണ് ഇത്. ലോകത്ത് മുസ്ലിമീങ്ങളായി ആരും നിലകൊള്ളുന്നില്ല എന്നായിരുന്നു. ഇതിനേക്കാളപ്പുറത്തേക്ക് ഇനി ഖാരിജി ചിന്താഗതി എവിടേക്കാണ് എത്താനുള്ളത്? ഖവാരിജികളുടെ പൊതു സ്വഭാവമായിരുന്നു. മറ്റൊരിക്കൽ അദ്ദേഹം പറഞ്ഞു, ഞാനിത് വീണ്ടും വീണ്ടും ആവർത്തിക്കണമെന്ന് വെച്ചാൽ, ഇവിടെ നിന്നാണ് ഈ ചിന്താഗതി പ്രചരിച്ചത്. ഇയാളുടെ വാക്കുകൾ ഇത് പ്രകടമായി കാണാൻ പറ്റും പലയിടത്തും. സയ്യിദ് കുത്തുബ് തന്നെ പറഞ്ഞു, അമലഹുല്ലാഹു ബിമാ ഇസ്തഹഖ് ഹീന നസ്തഅറിദു വജ്ഹൽ അർദി കുല്ലഹു ലിയൗം അലാ ദൗഇ ഹാദ തഖ്രീറിൽ ഇലാഹി ലിമഫ്ഹൂമി ദീനി വൽ ഇസ്ലാം ലാ നറാ ലിഹാദ ദീനി വുജൂദാ. വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ. നമ്മൾ ഈ പഠിപ്പിച്ച ഇസ്ലാമികമായ, അദ്ദേഹത്തിന്റെ വാക്കാണ് ഞാൻ പറയുന്നത്, വിവർത്തനം ചെയ്യുന്നു, ഈ പഠിപ്പിച്ച നമ്മളിപ്പോൾ സ്ഥാപിച്ചെടുത്ത ഈ കാര്യം, നമ്മുടെ ഈ ആശയം, അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഭൂമിയിൽ ആളുകളെ പരതി നോക്കിക്കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ഇസ്ലാമാകുന്ന ദീനിന് യാതൊരു നിലനിൽപ്പും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ലാ നറാ ലിഹാദ ദീനി വുജൂദൻ, ദീനിവിടെ മൗജൂദയല്ല, ദീനിനവിടെ കാണാനേ പറ്റും. ഇസ്ലാം എന്നത് ഇന്ന് സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായും നശിച്ചു പോയിരിക്കുന്നു എന്നാണ് സയ്യിദ് ഖുതുബ് അൽ അദാലത്തുൽ ഇജ്തിമാഇയ എന്ന പുസ്തകത്തിൽ പറഞ്ഞത്. ഈ പുസ്തകങ്ങളൊക്കെ രസകരമായ കാര്യം, ദുലാൽ ഖുർആൻ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മറ്റു പല പുസ്തകങ്ങളും സയ്യിദ് ഖുതുബിന്റെ ഇവിടെ വിവർത്തനം ചെയ്തത് ഒന്നല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയോ, അതല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന് ആശയം സ്വീകരിച്ച സിമിയോ എൻ ഡി എഫ് കാരോ ഒക്കെ. ഇവർക്കൊന്നും ഇന്ന് ദാഇഷിന്റെ അതല്ലെങ്കിൽ അൽ ഖാഇദയെ പോലുള്ള, ജബഹത്ത് നസറിനെ പോലെയുള്ള കക്ഷികൾ ഇവരുടെ രൂപീകരണത്തിലും വളർച്ചയിലും ജമാഅത്തെ ഇസ്ലാമിക്കുള്ള പങ്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. ഈ പറഞ്ഞ കക്ഷികളുടെ എല്ലാം പിതാക്കന്മാർ ജമാഅത്തെ ഇസ്ലാമിയാണ്. പക്ഷെ ഇന്ന് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ വഹാബികളാണ്, സൗദിയിലുള്ള സലഫികളുടെ കീഴിൽ നിന്നാണ് ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ വരുന്നത് തന്നെ. പക്ഷേ സയ്യിദ് ഖുതുബിന്റെ പുസ്തകങ്ങൾ ആദ്യകാലഘട്ടം മുതൽ അവസാന കാലഘട്ടം വരെ പ്രചരിപ്പിക്കുകയും വിവർത്തനം ചെയ്യുകയും അതിന് പ്രോത്സാഹനം നൽകുകയും ചെയ്ത ഇഖ്വാനികളാണ്. ഖർദാവി എത്ര തവണ സയ്യിദ് ഖുതുബിനെ പ്രോത്സാഹിപ്പിച്ചെഴുതിയാളാണ്. ഇതാണ് സയ്യിദ് ഖുതുബിന്റെ അവസ്ഥ. ഇനിയും സയ്യിദ് ഖുതുബിന്റെ വലാലത്തുകൾ മാത്രം വിശദീകരിക്കാൻ ഒരാൾ തുനിയുകയാണെങ്കിൽ അതിനുവേണ്ടി വേറെ പുസ്തകങ്ങൾ തന്നെ ഉണ്ട്. ഉദാഹരണത്തിന് ഷെയ്ഖ് റബീ അൽ മുദ്ഖലി, അദ്ദേഹം എഴുതിയ പുസ്തകം വിഷയത്തിൽ വായിക്കാൻ സാധിക്കും. അദ്വാഉൽ ഇസ്ലാമിയ്യ അല ദലാലാത്ത് സയ്യിദ് ഖുതുബ് എന്ന പുസ്തകം, ഷെയ്ഖ് റബീഇന്റെ പുസ്തകം പുറത്തിറങ്ങിയിട്ടുണ്ട്. കുറെ വർഷങ്ങൾക്ക് മുന്നേ അദ്ദേഹം എഴുതിയ പുസ്തകമാണ്. സയ്യിദ് ഖുതുബിനെ പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ജിഹാദി ചിന്താഗതികൾ, ഈ പറഞ്ഞ തക്ഫീരിയൻ ചിന്താഗതിയുടെ വളർച്ചയെ മൂന്ന് ഘട്ടങ്ങളായി തിരിക്കാൻ പറ്റും. ആദ്യ കാലഘട്ടം മൗദൂദിയുടെയും സയ്യിദ് ഖുതുബിന്റെയും കാലഘട്ടമാണ്. പണ്ഡിതന്മാർ ചില അങ്ങനെ വേർതിരിച്ചിട്ടുണ്ട്. ആദ്യ കാലഘട്ടം സയ്യിദ് ഖുതുബിന്റെയും മൗദൂദിയുടെയും കാലഘട്ടമാണ്. അത് ഏതാണ്ട് ഈ ആശയത്തിന്, ഈ ചിന്താഗതിക്ക് വളവും വേരും ഇട്ടുകൊടുത്ത ആദ്യ കാലഘട്ടമാണ്, അതിന്റെ തുടക്ക കാലഘട്ടം. രണ്ടാമത്തെ കാലഘട്ടം ഇവരുടെ ആശയങ്ങളിൽ നിന്ന് വെളിച്ചം ഉൾക്കൊണ്ടുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തിൽ വ്യാപകമായി ഇത് പ്രചരിപ്പിക്കുന്ന ആളുകൾ പുറത്തേക്കിറങ്ങിയ കാലഘട്ടം രണ്ടാമത്തെ കാലഘട്ടമാണ്. ഏതാണ്ട് ഒരു ആയിരത്തി ഈ പറഞ്ഞ ഷെയ്ഖ് ഇബ്നു ബാസ്, ഇബ്നു ഉസൈമീൻ, അൽബാനി, ഈ പറഞ്ഞ പണ്ഡിതന്മാർ അവരുടെ ജീവിത കാലഘട്ടത്തിൽ ഈ ഒരു ആശയത്തിന്റെ വളർച്ച ഈ രൂപത്തിലുണ്ടായിരുന്നു. ഈ പണ്ഡിതന്മാരെ എതിർത്തുകൊണ്ടും ഈ ഉലമാക്കളെ ചീത്ത വിളിച്ചുകൊണ്ടുമാണ് ആ കാലഘട്ടത്തിൽ പലരും മുന്നേറി, ചിലപ്പോൾ അവരെ വഞ്ചിച്ചുകൊണ്ടും പറ്റിച്ചുകൊണ്ടും. പിന്നീട് മൂന്നാമതൊരു കാലഘട്ടം ഇത് ഈ കാലഘട്ടമാണ്, നമ്മുടെ കാലഘട്ടം. അതായത് ഇവർ സ്ഥാപിച്ചെടുത്ത ഈ ആശയ സിദ്ധാന്തങ്ങൾ അവർക്ക് പ്രാവർത്തിക രൂപം നൽകിയ കാലഘട്ടം. ഇന്ന് അൽ ഖാഇദയെ പോലുള്ള കക്ഷികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അത് പ്രാവർത്തിക വശങ്ങളിലേക്ക് എത്തിക്കുക എന്ന അവസ്ഥ. ഇങ്ങനെ മൂന്ന് കാലഘട്ടമായി ഉയർത്തിരിക്കാം. ഇതിൽ രണ്ടാമത്തെ കാലഘട്ടത്തിൽ അതിന്റെ നേതൃനിരയിൽ അറിയപ്പെട്ടയാളാണ് സയ്യിദ് ഫദ്ൽ എന്ന പേരിൽ അറിയപ്പെട്ട തക്ഫീരി. ഇയാൾക്ക് പല പേരുകളുണ്ട്, പല പേരിൽ ഇയാൾ പുസ്തകം എഴുതലും ആൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളാണ്. അയാൾ നേരിട്ട് യുദ്ധങ്ങളിലൊന്നും പങ്കെടുക്കാറില്ല. ഉസാമ ബിൻ ലാദൻ, അതുപോലെ തന്നെ ഈമൻ അദ്ദവാഹിരി, ഇങ്ങനെ പല ആളുകളുടെയും വളരെ അടുത്ത കൂട്ടുകാരനും അവരുടെയൊക്കെ ഉസ്താദുമായിരുന്നു ഇയാൾ. അദ്ദേഹത്തിന് അൽ ജാമിഅ ഫി തലബിൽ ഇൽം എന്ന പേരിലൊരു പുസ്തകമുണ്ട്. ഈ പുസ്തകം ജിഹാദി സംഘങ്ങളുടെ ഏതാണ്ട് ഖുർആനാണെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പറ്റിയ പുസ്തകമാണ്. അൽ ജാമിഅ ഫി തലബിൽ ഇൽം എന്ന പേരിൽ എഴുതിയ പുസ്തകമുണ്ട്. ആ പുസ്തകം ആദ്യ കാലഘട്ടത്തിൽ ദവാഹിരി അത് പുറത്തിറക്കുകയും പിന്നെ ദവാഹിരി അതിൽ കുറെ കള്ളത്തരം കാണിച്ചു എന്ന പേര് പറഞ്ഞിട്ട് അവസാനം പിന്നീട് സയ്യിദ് ഫദൽ തന്നെ വീണ്ടും ആ പുസ്തകം പുറത്തിറക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവർക്കിടയിൽ അതിന്റെ പേര് പിന്നെ അവർ തമ്മിൽ അടിച്ചു പിരിഞ്ഞു. പക്ഷെ ആദ്യ കാലഘട്ടത്തിൽ സയ്യിദ് ഫദൽ അൽ ഖാഇദയുടെ ആശയ എന്താ ഒരു ബ്രെയിനായിരുന്നു, എന്റെ തലച്ചോറ് സയ്യിദ് ഫദലായിരുന്നു. സയ്യിദ് ഫദൽ അയാൾ അൽ ജാമിഉ ഫി തലബിൽ ഇൽം എന്ന പുസ്തകത്തിൽ അയാൾ പറഞ്ഞു, അവരുടെ തക്ഫീറിന്റെ രൂപമാണ് അൽ മുഷാറകത്തു ഫി ഹാദിഹിൽ ബർലമാനാതി ബിത്തർശീഹി أو الانتخاب من الكفر الأكبر. ആരെങ്കിലും പാർലമെന്റ് ഇലക്ഷനുകളിലോ അതല്ലെങ്കിൽ പാർലമെന്റിലേക്ക് സ്ഥാനാർത്ഥിയായി നിൽക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് കുഫ്രുൻ അക്ബറാണ്. പണ്ഡിതന്മാർ പറയാത്ത കാര്യമാണ്. എല്ലാ സന്ദർഭത്തിലും പാർലമെന്റിലേക്ക് സ്ഥാനാർത്ഥിയായി നിൽക്കുക എന്നതോ അതല്ലെങ്കിൽ വോട്ട് ചെയ്യുക എന്നതോ കുഫ്രുൻ അക്ബറല്ല. അത് കുഫ്രുൻ അക്ബർ ആകുന്നത് ഒരാൾ ഡെമോക്രസി അത് ഏറ്റവും നല്ലതാണ്, ഇസ്ലാമിനേക്കാൾ നല്ലത് ഇസ്ലാമിനേക്കാൾ തുല്യമാണ് അല്ലെങ്കിൽ അത് അനുവദനീയമാണ് എന്നൊക്കെ വിശ്വസിച്ചുകൊണ്ട് ഒരാൾ വോട്ട് ചെയ്താൽ മാത്രമാണ് അത് കുഫ്റാകുന്നത്. ഒന്നാമത്തെ കാര്യം, എങ്കിൽ തന്നെ ആ വോട്ട് ചെയ്ത ആളുകളെ എല്ലാം കാഫർ എന്ന് മുദ്ര കുത്താൻ നമുക്ക് വകുപ്പില്ല. കാരണം പല ആളുകൾക്കും അറിവില്ലായ്മയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ ദർശിൽ അനേക അഹാദീസുകൾ ഈ വിഷയത്തിൽ നമ്മൾ പറഞ്ഞാൽ വ്യക്തമായ ഷിർക്കും കുഫറും പുറമേക്ക് പ്രകടമായ ആളുകളെ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തക്ഫീർ നടത്തിയിട്ടില്ല. അവരുടെ ഉദ്ദേശവും ലക്ഷ്യവും മനസ്സിലാക്കിയതിന് ശേഷമല്ലാതെ. ഇപ്പൊ പാർലമെന്റിലേക്ക് ഒരാൾ ഇലക്ഷന് നിന്നു എന്നതുകൊണ്ടോ അതല്ലെങ്കിൽ ഒരാൾ വോട്ട് ചെയ്തു എന്നതുകൊണ്ടോ ഒരിക്കലും അയാൾ കാഫറാകുന്നില്ല. അയാളെ എല്ലാം മുർത്തദി എന്ന് വിശേഷിപ്പിക്കാനും കഴിയില്ല. പക്ഷെ ഇവർ മൊത്തം മുസ്ലിം ഉമ്മത്തിൽ ഇങ്ങനെ ആരൊക്കെ വോട്ട് ചെയ്യുന്നുണ്ട്, വോട്ട് ചെയ്യാന്ന് മാത്രമല്ല വോട്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും വോട്ട് ചെയ്യൽ അനുവദനീയമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. പ്രത്യേക സാഹചര്യങ്ങളിൽ വോട്ട് ചെയ്യൽ അനുവദനീയമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. ഈ പറഞ്ഞ ആളുകളൊക്കെ ഈ കുഫറിന്റെ പരിധിയിൽ വരും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് ഇയാള് ഇവിടെ ഒരു പ്രവർത്തനത്തിന്റെ വിധി മാത്രമല്ലേ അല്ല, അയാൾ പറഞ്ഞു من يدخل البرلمان ويقول قصده الدعوة إلى الله هو كاذب كفار ആരെങ്കിലും പാർലമെന്റുകളിൽ പ്രവേശിക്കുകയും അള്ളാഹുവിന്റെ ദീനിലേക്കുള്ള ദഅവത്തിനു വേണ്ടിയാണ് ഞാൻ അപ്രകാരം ചെയ്യുന്നത് എന്ന് പറയുകയും ചെയ്യുകയാണെങ്കിൽ, അതായത് അയാൾക്ക് തഅ്വീലുണ്ട്, വ്യാഖ്യാനമുണ്ട്. ഓക്കെ, നിങ്ങൾ അയാൾ ഡെമോക്രസി ഏറ്റവും ഉഷാറാണെന്ന് പറഞ്ഞിട്ടല്ല ഇറങ്ങിയിട്ടുള്ളത്, അള്ളാഹിന്റെ ദീനിലേക്കുള്ള ദഅവത്ത് എന്ന് പറഞ്ഞിട്ടാണ് അയാൾ ഇറങ്ങിയിട്ടുള്ളത്. കാരണം അയാൾ മനസ്സിലാക്കുന്നത് അങ്ങനെ ചിലപ്പോൾ ആയിരിക്കാം, അയാൽ ഇസ്ലാമിന്റെ നന്മക്ക് വേണ്ടിയായിരിക്കാം ചിലപ്പോൾ അത് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ കൂടി ഹുവ കാദിബുൻ കഫാർ, കള്ളനാണ് കാഫറാണ്. وإن سمى إشراكه بالله دعوة إلى الله أوني شركن الله إليك ولا دعوة എന്ന് പേരിട്ടാലും അത് ശിർക്ക് തന്നെയാണ്. ഇനി പൊതു സ്ഥാനാർത്ഥിയുള്ള കാര്യം മറ്റൊരു സ്ഥലത്ത് അദ്ദേഹം പറഞ്ഞു അമ്മ الذين ينتخبونهم من أفراد الشعب فيكفرون أيضا വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്ന ആളുകൾ ഓരോ വ്യക്തികളും ഫയക്ഫുറൂൻ അവരെല്ലാവരും കാഫറുകളാകും. ലിഅന്നഹു ബിമൂജിബി ദിംഖറാതിയ നിയാബിയതി ഫഇന്ന അന്നാഖിബീന ഹും ഫിൽ ഹഖീഖ ഇന്നമാ യുവക്കിലൂന അന്നിയാബ് അന്നവാബ ഫി മുമാറസതി സിയാദതി ശിർക്കിയ. കാരണം വോട്ട് ചെയ്യുന്ന ആളുകളെല്ലാവരും അവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ശിർക്കൻ ഭരണകൂടത്തെ നിലനിർത്താനുള്ള തന്റെ സഹായമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിയാബത്തൻ അൻഹും, അവർക്ക് പകരം, അതായത് ഈ ശിർക്കൻ വ്യവസ്ഥ നിലനിർത്താനുള്ള എല്ലാവിധ സൌകര്യങ്ങളുമാണ് ഒരു വോട്ടിങ്ങിലൂടെ ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ വോട്ട് ചെയ്യുന്ന ആളുകളൊക്കെ കാഫിറുകളാണ്. ഫന്നാഖിബൂന യംനഹൂന അന്നവാബ ഹഖ മുമാറസതി ശിർക്കി വയുനസ്ബൂനഹും ബിന്തിഖാബിഹിം അർബാബൻ മിൻ ദൂനില്ലാഹ്. മാത്രമല്ല ഇങ്ങനെ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്ന ആളുകൾ അവർ യഥാർത്ഥത്തിൽ ഷിർക്കിന് അനുവാദം നൽകുന്ന ആളുകളാണ്. മാത്രമല്ല തങ്ങൾ വോട്ട് ചെയ്തിട്ടുള്ള സ്ഥാനാർത്ഥികളെ അള്ളാഹുവിന് പുറമെയുള്ള റബ്ബുകളായിട്ട് അവർ മാറ്റിയിരിക്കുകയാണ്. ഇതെങ്ങനെയാണ്? ഇതാണ് പണ്ഡിതന്മാർ എതിർത്തു പറഞ്ഞ തക്ഫീർ. ഒരാളും ഈ പറഞ്ഞ അർത്ഥത്തിൽ വോട്ട് ചെയ്യുന്ന ഒരാളെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും? ഈ പറഞ്ഞ അർത്ഥത്തിൽ വോട്ട് ചെയ്യുന്ന, അതായത് ഞാനിത് അള്ളാഹുവിന് പുറമെ ഒരു റബ്ബിനെ നിശ്ചയിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് വോട്ട് ചെയ്തതെന്ന് പറയുന്ന ഏതെങ്കിലും ഒരുത്തനെ കാണിച്ചു തരാൻ പറ്റും? ഒരാളുമില്ല. ആരും ഇവിടെ അള്ളാഹുവിന് പുറമെയുള്ള റബ്ബുകളാണ് ഈ സ്ഥാനാർത്ഥികളെന്ന് വിശ്വസിക്കുന്നില്ല, തീർത്തുണ്ടാവില്ല. ഇത് ഇയാളുടെ ഇൽസാമാണ്. നിങ്ങൾ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നിലപാട് ഇതാണെന്ന് മൂപ്പർ പറഞ്ഞ് സ്ഥാപിക്കണം. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളാഹു തആല അദ്ദേഹം പലയിടങ്ങളിൽ സ്ഥാപിച്ചതുപോലെ ലാസിമുൽ ഖൗലി ലൈസ ബിഖൗലിൻ, ലാസിമുൽ ഖൗൽ ലൈസ ബിഖൗലി. ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു പ്രവൃത്തി, ആ പ്രവൃത്തിയുടെ അനന്തരഫലം അതിന്റെ അടിസ്ഥാനത്തിൽ വിധി പറയാൻ പറ്റൂല. ഉദാഹരണത്തിന് ജഹമിയ, നമ്മൾ പണ്ട് പറയാറുണ്ട് അല്ലെ, ജഹമിയത്ത് അവർ അള്ളാഹുവിന്റെ സിഫത്തുകളൊക്കെ നിഷേധിച്ചവരാണ്. അപ്പൊ അവർ സിഫത്തുകളൊക്കെ നിഷേധിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ അനന്തരഫലം എന്താണ്? അള്ളാഹ് തന്നെ ഇല്ലാന്നാണ് ആ വാദത്തിന്റെ അനന്തരഫലം. അപ്പൊ നമുക്ക് പറയാൻ പറ്റൂല ജഹമിയത്ത് ഇതാ അവർ അള്ളാഹു ഇല്ല എന്ന് വാദിക്കുന്നവരാണെന്ന് പറയാൻ പറ്റൂല. അങ്ങനെ പറയാൻ പറ്റൂല, നമുക്ക് ഇത്രയും പറയാൻ പറ്റില്ല. അവരുടെ ഈ വാദത്തിന്റെ അനന്തരഫലം എന്താണ്? അള്ളാഹു ഇല്ല എന്ന വാദമാണ്. ജഹമിയത്തിനെ കുറിച്ച് നമ്മൾ പലതവണ എടുത്തതാണ്. അതല്ലാതെ അള്ളാഹു ഇല്ല എന്ന് വാദിക്കുന്നവരാണ് ജഹ്മിയ. അങ്ങനെ പറയാൻ പറ്റൂല, ജഹ്മിയത്ത് ഒരിക്കലും അള്ള ഇല്ല എന്ന് പറഞ്ഞ ആൾക്കാരല്ല. മറിച്ച് അവരുടെ വാദത്തിന്റെ അനന്തര ഫലം എന്താണ്? അള്ളാഹു ഇല്ല എന്നാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ജഹ്മിയ ജഹ്മിയത്തിന്റെ വാദം അത് കുഫ്റാണ്, ജഹ്മിയത്ത് കുഫാറുകളാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു ജഹ്മിയുടെ മുഖത്ത് നോക്കി ഇന്ന ആൾ കാഫറാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണിച്ചു തരാൻ സാധിക്കില്ല. ഷേഖുൽ ഇസ്ലാം എത്രയോ തവണ അദ്ദേഹം ജഹ്മികളുമായി നടത്തിയ സംസാരത്തിന് ശേഷം പറഞ്ഞതായി കാണാം, ഞാൻ ഈ വാദം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കാഫറാണ്, എന്നാൽ നിങ്ങൾക്ക് വ്യാഖ്യാനങ്ങളുണ്ട് അതുകൊണ്ട് നിങ്ങൾ കാഫറുകളാണ് എന്ന് ഞാൻ പറയുകയില്ല. അപ്പൊ ഏത് കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഒരാൾ വോട്ട് ചെയ്യുമ്പോൾ വോട്ടിംഗിന്റെ ഉദ്ദേശം ഒരിക്കലും അള്ളാഹുവിന് പുറമെ റബ്ബുകളെ തെരഞ്ഞെടുക്കുക എന്നതല്ല. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തയ്യിബ്, അയാൾ കാഫറാണ് എന്ന് മനസ്സിലാക്കാം. പക്ഷെ അങ്ങനെ ചെയ്യുന്ന ആളുകൾ എവിടെയാണുള്ളത്? ഇയാൾ പറഞ്ഞത് ഇവിടെ ഇന്ന് വോട്ട് ചെയ്യുന്ന ഓരോ വ്യക്തികളും അഫ്റാദു ഷഅബ്, ഇതിനെ വാക്കി ശ്രദ്ധിക്ക, ഈ സമൂഹത്തിലുള്ള ഓരോ ആളുകളും ഓരോ വ്യക്തികളും വോട്ട് ചെയ്യുന്ന ആളുകൾ അവരെല്ലാം കാഫറുകളാണ് എന്നാണ് അയാൾ തന്റെ പുസ്തകത്തിൽ പറഞ്ഞു വെച്ചത്. അപ്പൊ ഇതൊക്കെ തക്ഫീറിന്റെ പ്രകടമായ രൂപമാണ്. യഥാർത്ഥത്തിൽ സയ്യിദ് ഫദൽ ഇന്ന് ദാഇഷിനെ, അപ്പൊ ചില ആൾക്കാർ ഇനി പറഞ്ഞേക്കാം സയ്യിദ് ഫദലും ദാഇഷായിട്ട് എന്ത് ബന്ധമുള്ളത്, സയ്യിദ് ഫദൽ ദാഇഷിനെ എതിർക്കുന്നുണ്ട്, അതുപോലെ തന്നെ ദാഇഷ് ഖവാരിജുകളാണെന്ന് സയ്യിദ് ഫദൽ പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്. ഞാൻ ആലോചിക്കുന്നത് ഇതൊക്കെ പറഞ്ഞ സയ്യിദ് ഫദൽ വരെ ദാഇഷിനെ ഖവാരിജുകൾ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ പിന്നെ അവരുടെ അടുത്തുള്ള വാദത്തിന്റെ കട്ടി എന്തായിരിക്കും? ഇങ്ങനെയൊക്കെ തക്ഫീർ നടത്തുന്ന സയ്യിദ് ഫദൽ വരെ ഖവാരിജുകളായി വിശേഷിപ്പിക്കുന്ന ദാഇഷിനെ, അപ്പൊ അവരുടെ വാദത്തിന്റെ ശക്തി എന്തായിരിക്കുമെന്ന് ഊഹിച്ചാൽ മനസ്സിലാകും. മാത്രമല്ല അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ ശേഷം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഈ കാലഘട്ടത്തിൽ ജിഹാദി സംഘങ്ങൾക്ക് വലിയ സഹായം നൽകിയ ഉസാമ ബിൻ ലാദന്റെയൊക്കെ വലിയ സന്തത സഹചാരി എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന, അതുപോലെ തന്നെ ജോർദാനിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളാണ് ഇയാള്, ജിഹാദി സംഘങ്ങൾക്ക് മുന്നിൽ നിന്ന് നേതൃത്വം നൽകുന്ന അവരുടെ ആശയപരമായ സ്രോതസ്, ഇപ്പൊ ഈ അൽഖാഇദയുടെ അയ്മൻ അദ്ദവാഹിരിയൊക്കെ വലിയ പണ്ഡിതൻ എന്ന് വിശേഷിപ്പിച്ച ആളാണ് അബു മുഹമ്മദ് അൽ മഖ്ദിസി. അബു മുഹമ്മദ് അൽ മഖ്ദിസി ഇയാള് ആദ്യകാലത്ത് കുവൈത്തിലായിരുന്നു, പിന്നെ അഫ്ഗാനിസ്ഥാനിൽ പോയി യുദ്ധം ചെയ്തു, അതിനുശേഷം പിന്നെ കുവൈത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു, കുറച്ചുകാലം ജയിലിൽ കടന്നു, പിന്നെ പുറത്തിറങ്ങി. ഇപ്പോൾ ജിഹാദി വിഷയങ്ങളിൽ ഇയാൾക്ക് അനേക പുസ്തകങ്ങളൊക്കെ ഉണ്ട്. സലാസിനിയ എന്ന പേരിൽ അദ്ദേഹത്തിന്റെ പുസ്തകം, ധാരാളം ഗ്രന്ഥങ്ങളെ വ്യക്തിയാണ്. അബു മുഹമ്മദ് അൽ മഖ്ദിസി അദ്ദേഹം പറഞ്ഞു, അൽ അസ്ലു ഫിൽ ജുയൂഷി വശ്ശൂർത്തതി വരിജാലിൽ മുറൂരി അൽ കുഫ്ർ. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, തക്ഫീർ ഓരോ കാലഘട്ടം എത്തുന്നതിനനുസരിച്ച് കൂടുതൽ ശക്തി പ്രാപിക്കാൻ, ആദ്യ കാലഘട്ടത്തിൽ അവർ തക്ഫീർ നടത്തിയതിന് കുറച്ചെന്തെങ്കിലും ഒരു പിടുത്ത ഒരു കാരണം പറയാനുണ്ടായിരുന്നു. പിന്നെ പിന്നെ ചെറിയ ചെറിയ കാരണങ്ങളുടെ പേരിൽ വരെ തക്ഫീർ നടത്താൻ തുടങ്ങി. ഇപ്പൊ നേരത്തെ വോട്ടിംഗിന്റെ വിഷയമാണ് പറഞ്ഞത്. അബു മുഹമ്മദ് അൽ മഖ്ദിസി ഒരു പടി കൂടി അപ്പുറത്തേക്കാണ്. അയാൾ പറഞ്ഞു, അൽ അസ്ലു ഫിൽ ജുയൂഷി വശ്ശൂർത്തതി വരിജാലിൽ മുറൂറി അൽ കുഫർ. പോലീസുകാർ, അതുപോലെ തന്നെ പട്ടാളക്കാർ, അതുപോലെ നാട്ടിലെ കാര്യങ്ങൾ നോക്കുന്ന റിജാൽ മുറൂർ എന്നാൽ വാച്ച്മാൻമാർ, ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള ആൾക്കാർ, ഇവരിലൊക്കെയുള്ള അസുൽ എന്താണ്? കുഫ്റാണ്. സുബ്ഹാനല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാ എന്ന് പറയുന്ന ഈ ആൾക്കാരെ അവരെ നേരെ കണ്ട അവരെ അസുൽ എന്താണ്? അസുലി കാഫിർ തന്നെ. ഉദാഹരണത്തിന് നമ്മൾ അസുൽ കാഫിർ എന്ന് ആരെ വിളിക്ക? ഒരു ഗോപാലനെ ജോസഫിനെയൊക്കെ അസുൽ കാഫർ എന്ന് പറയാം. കാരണം എന്താ? അയാൾ അസുൽ തന്നെ കാഫിറാണ്, കുഫ്റാണ്. ഇയാൾ പറയാണ്, അൽ അസ്ലു ഫിൽ ജുയൂഷി വശ്ശൂർത്തതി വരിജാലിൽ മുറൂറി അൽ കുഫർ. ഇവരിലെയൊക്കെ അസിൽ തന്നെ കുഫ്റാണ്. അതായത് സൗദിയിൽ ഒരാൾ പോലീസായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അയാൾ കാഫിറാണ്, അയാളുടെ അസിൽ തന്നെ കാഫിറാണെന്നാണ്. വനുഖാതിലുഹും അലാ അന്നഹും കുഫാർ. അവർ കുഫാറുകളാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ നാം അവരോട് യുദ്ധം ചെയ്യുന്നു. എന്നിട്ട് അദ്ദേഹം അതിന് ഖുർആൻ ആയത്ത് തെളിവായി ഓതി. ഫമൻ യക്ഫുർ ബിത്താഗൂത്തി വയുഅ്മിൻ ബില്ലാഹി ഫഖദ് ഇസ്തംസക ബിൽഉർവത്തിൽ വുസ്ഖാ. എന്താ ആയത്തിലെ തെളിവ്? എന്താ ഇയാളുടെ അഭിപ്രായ പ്രകാരം സൗദി ഭരണകൂടം താഗൂത്താണ്. അപ്പൊ താഗൂത്തിനെ സഹായിച്ച ഇവരും, ഇവര് താഗൂത്തിനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് അവരും കാഫിറുകളാണ്. ഇതാണ് ഇവിടെ ഹുക്മ്. ഒന്ന്, സൗദി ഭരണകൂടം താഗൂത്താണെന്നുള്ളത് ഇജ്മാഉള്ള കാര്യമാണെന്നുള്ള ഒന്നാമത്തെ വിഷയം. സൗദിയെ തക്ഫീർ നടത്തുക എന്നത് അത് ശരി, അത് മുസ്തഖീമാണെന്നുള്ളതിന് അവിടെ നിൽക്കേണ്ട കാര്യമാണ്, പരിശോധിക്കേണ്ട കാര്യമാണ്. ഒന്നാമത്തെ കാര്യം സൗദിയെ തക്ഫീർ നടത്തുക എന്ന വിഷയം തന്നെ ഞാൻ വെല്ലുവിളിക്കുന്നു. ഞാൻ വെല്ലുവിളിക്കുന്നു മലയാളത്തിലുള്ള ആളുകളെ, കുറെ എണ്ണം ഇതിന്റെ പിന്നിലെ നടക്കുന്നുണ്ടല്ലോ. വ്യക്തമായ, നിങ്ങൾക്ക് വ്യക്തമായ കാരണമായി എണ്ണി പറയാൻ സാധിക്കുന്ന ഒരു കാര്യം, സൗദി ഭരണകൂടത്തിന്റെ കുഫ്റു നിങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിയുന്ന വ്യക്തമായ അഹ്ലു സുന്നൽ ജമാഅയുടെ ഇടയിൽ, മുൻഗാമികളായ പണ്ഡിതന്മാർക്കിടയിൽ വ്യക്തമായ യോജിപ്പുള്ള ഒരു കാര്യം, അവരുടെ കുഫ്റു വ്യക്തമാക്കുന്ന ഒരു കാര്യം നിങ്ങൾ കൊണ്ടുവരാം. ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ കൊണ്ടുവരാം. ദയവ് ചെയ്ത് പത്രവാർത്ത കൊണ്ടുവരരുത്. ശരിയാണ്, അവരിൽ നിന്ന് വ്യക്തമായി പരസ്യമായ കാര്യങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സ്വാഭാവിക ചിലപ്പോൾ പത്രവാർത്ത വേണ്ടിവരും. അതല്ലാതെ അപ്പുറത്തെ ലീക്സിൽ വന്നതാണ്, ഇപ്പുറത്തെ ലീക്സിൽ വന്നതാണ്, ഇത്യാദി വർത്തമാനങ്ങൾ അവ്യക്തമായ കാര്യങ്ങളല്ല, വ്യക്തമായ കാര്യങ്ങൾ. സൗദി അറേബ്യയുടെ അടുക്കൽ ഉണ്ട് എന്ന് ഞാനും നിങ്ങളും ഒരുപോലെ സമ്മതിക്കുന്ന പല കാര്യങ്ങളുണ്ട്, പല വിഷയങ്ങളുമുണ്ട്. അതിലേതാണ് നിങ്ങൾ കുഫ്റായി കാണുന്നത്? ഈ പത്രവാർത്തകളിൽ വരുന്ന ഈ ശരിയാണോ തെറ്റാണോ എന്ന് ഉറപ്പില്ലാത്ത കാര്യങ്ങൾ, അത്തരം വാർത്തകളുടെ പേരിൽ ഒരിക്കലും തക്ഫീർ പറയാൻ പറ്റില്ല. കാരണം വാർത്തകൾ സത്യമാണോ അല്ലേ നമുക്കറിയില്ല. എന്നാൽ എല്ലാവർക്കും അറിയുന്ന സൗദിയെക്കുറിച്ച് നിങ്ങൾ ആരോപിക്കുന്ന പല കാര്യങ്ങളുണ്ട്, എല്ലാവർക്കും അറിയുന്നതാണ്. ഞാൻ നിങ്ങളൊക്കെ അംഗീകരിക്കുന്ന പല, ഉദാഹരണത്തിന് ബാങ്കിങ് പല വിഷയങ്ങളുണ്ട്. ശരി, അതിൽ അവരുടെ കുഫ്റ് വ്യക്തമായി തെളിയിക്കുന്ന ഒരു കാര്യം നിങ്ങൾ കൊണ്ടുവരില്ല. ഏതാണ് ആ വിഷയമെന്ന് വ്യക്തമായി ബോധ്യപ്പെടുത്തുക. അപ്പൊ ഞാൻ ഒന്നാമത് പറയുന്നത്, സൗദി ഭരണകൂടം അവരുടെ കുഫ്റ് തന്നെ ഇവിടെ സ്ഥിരപ്പെട്ട കാര്യമല്ല. എന്നാൽ ഇയാൾ ഒരുപടി കൂടെ മുന്നേൽ കടന്ന് അപ്പുറത്തേക്കാണ് പോകുന്നത്. എന്നാൽ സൗദി ഭരണകൂടത്തെ അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണാധികാരികൾ, ആ ഭരണാധികാരികൾ താഗൂത്തുകളാണ് ഇയാളുടെ അടുക്കൽ. സ്വാഭാവികമായും ആ താഗൂത്തുകളുടെ കീഴിൽ നിൽക്കുന്ന എല്ലാവരും കാഫിറുകളാണ്, പോലീസുകാർ പറഞ്ഞ ആൾക്കാരൊക്കെ. അപ്പൊ തക്ഫീർ എവിടെ വരെത്തി? ബില്യൺ കണക്കിന് ആളുകൾ ഇതിന്റെ ഉള്ളിൽ പോടും, പോലീസുകാർ, പട്ടാളക്കാര്, വാച്ച്മാൻമാര്. ഇനി കുറച്ച് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയും കുറച്ച് ആൾക്കാരെ കൂടി പറയുന്നുണ്ട്. ഇവരൊക്കെ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ബില്യൺ മുസ്ലിമീങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന ആൾക്കാർ ഇതിന്റെ ഉള്ളിൽ ഉൾപ്പെടും. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്, തക്ഫീർ ഖവാരിജികൾ മുൻഗാമികളിൽ ഉണ്ടായിരുന്നതുപോലെ തന്നെ ഇവരിലും വളരെ പ്രകടമായി കാണാൻ കഴിയുന്ന കാര്യമാണ്. എന്നിട്ട് അയാൾ പറയാണ് കഴിഞ്ഞിട്ടില്ല, وكل من جعل من نفسه جنديا للطاغوت ونصيرا وعونا وحارسا له مختارا لا مكرها ولا مجبرا لا شك انه لم يجتنب الطاغوت. ഏതൊരു വ്യക്തി ഈ പറഞ്ഞ താഗൂത്തുകൾക്ക്, താഗൂത്ത് എന്നുള്ളതിൽ ഉദ്ദേശിക്കുന്ന ഇസ്ലാമിക ഭരണകൂടങ്ങളെയാണ്, ഈ പറഞ്ഞ താഗൂത്തുകൾക്ക് ആരെങ്കിലും തന്നിൽ നിന്ന് വല്ല സഹായവും ചെയ്തു കഴിഞ്ഞാൽ, പട്ടാളത്തിൽ ചേർന്നുകൊണ്ടോ അതല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഹാരിസായിക്കൊണ്ട്, കാവൽക്കാരനായിക്കൊണ്ടോ നിന്നുകഴിഞ്ഞാൽ, സ്വന്തം ഇഷ്ടപ്രകാരം, ഒരാൾ നിർബന്ധിച്ചിട്ടൊന്നല്ല, സ്വയം ഇഷ്ടപ്രകാരം അങ്ങനെ ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ലഷക്ക അന്നഹു ലം യജ്തനിബി ത്താഗൂത്ത്, അയാൾ ത്താഗൂത്തുകളെ വെടിഞ്ഞിട്ടില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. വമൻ ലം യജ്തനിബി ത്താഗൂത്ത് ഫലൈസ ബിമുവഹ്ഹിദിൻ വലാ മുസ്ലിമിൻ. ഈ ത്താഗൂത്തിനെ ഒഴിവാക്കാത്ത ആളുകൾ ആരാണ്? മുവഹ്ഹിദുമല്ല, മുസ്ലിമുമല്ല. ഇതാണ് ഞാൻ പറയുന്നത്. എന്തു വ്യക്തമായ തക്ഫീറാണത്! എത്ര മുസ്ലിമീങ്ങൾ ഇതിന്റെ ഉള്ളിൽ ഉൾപ്പെടും! ഇവിടെ ഒന്നും ഒരു അവസാനിപ്പിക്കുന്നില്ല. ഇനി അടുത്ത അയാളുടെ വേറൊരു വാക്കുകൂടി നിങ്ങൾ കേൾക്കാം. മഖ്ദിസി എന്നെ പറയാൻ, അബു മുഹമ്മദ് അൽ മഖ്ദിസി, ഇയാൾ ഉർദുംകാരനാണ്. ഇനിയിപ്പോ ചിലപ്പോ ദാഇസിന്റെ ആൾക്കാർ പറയാൻ സാധ്യതയുണ്ട്, അബു മുഹമ്മദ് അൽ മഖ്ദിസി ഞങ്ങൾ എതിർത്തിട്ടുണ്ട്. രസന്നു വെച്ചാൽ അബു മുഹമ്മദ് അൽ മഖ്ദിസിയും പറഞ്ഞത് ദാഇസ് ഖവാറിജികളാണ് എന്ന്. യഥാർത്ഥത്തിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, അബു മുഹമ്മദ് അൽ മഖ്ദിസിയെ പോലെ ഇത്രയധികം തക്ഫീർ നടത്തുന്ന ആള് പോലും ദാഇസിനെ ഖവാറിജികൾ എന്നാണ് വിശേഷിപ്പിച്ചത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അബു മുഹമ്മദ് അൽ മഖ്ദിസി എന്ന് പറയുന്ന ഈ ജോർദാനിലുള്ള ഇയാള്, ഇയാളും ദാഇസുമായുള്ള ബന്ധം ഒരു വേള അടുത്ത കാലഘട്ടം വരെ വളരെ പ്രകടമായിരുന്നു. ഒരു കാലത്ത് ദാഇസിനെതിരെ അമേരിക്കയുടെ ആക്രമണം ഉണ്ടായ സന്ദർഭത്തിൽ, അതുപോലെ തന്നെ ദാഇസിനെതിരെയും അതുപോലെ തന്നെ ജബ്ഹത്ത് നസറിനെതിരെയും, ഓർമ്മ ശരിയാണെങ്കിൽ, ഇവർക്കെതിരെ ആക്രമണം, എനിക്ക് പേരുകൾ ചിലപ്പോൾ അങ്ങോട്ടോട് തെറ്റാൻ സാധ്യതയുണ്ട്, ഇവർക്കെതിരെ ആക്രമണമുണ്ടായ സന്ദർഭത്തിൽ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും ഇവർ തമ്മിൽ ഒരുമിക്കേണ്ടതിന്റെ ആവശ്യകത പറഞ്ഞുകൊണ്ടും ഇയാളൊരു ലേഖനം എഴുതിയിട്ടുണ്ട്, ഈ അബു മുഹമ്മദ് അൽ മഖ്ദിസി. ലേഖനം ഇന്റർനെറ്റിൽ നിങ്ങൾക്ക് ലഭ്യമാണ്, ഇയാളുടെ ലേഖനം തന്നെ ലഭ്യമാണ്. ലേഖനത്തിന്റെ തരക്കെട്ട് പിന്നെ മുസ്ലിമീങ്ങൾക്കുള്ള സഹായം, അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾക്കെതിരെ അമുസ്ലിമീങ്ങളെ സഹായിക്കുന്നതിന്റെ, മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കുന്ന മുസ്ലിമീങ്ങൾക്കെതിരെ പ്രാർത്ഥിച്ചുകൊണ്ടുള്ള ഒരു ലേഖനമാണ് ഈ ലേഖനം. ആ ലേഖനത്തിന്റെ പേര് അല്ലാഹു മൻസൂറിൽ മുജാഹിദീന വ അൻജിൽ മുസ്ലിമീന മുസ്തദ്അഫീൻ വ ഹുസുമു സലീബിയീൻ വൽ മുർതദീൻ. ഇതാണ് ആ ലേഖനത്തിന്റെ ഒരു പ്രാർത്ഥനയാണ് ആ ലേഖനത്തിന്റെ തലക്കെട്ടെന്ന്. അപ്പൊ ആ പ്രാർത്ഥന കൊണ്ട് ഇയാൾ ഉദ്ദേശിച്ചത് ദാഇഷിനായിരുന്നു. അന്ന് ദൌല എന്ന പേരിൽ ദാഇഷ് അറിയപ്പെട്ടിരുന്ന സന്ദർഭത്തിൽ ദൌലക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അയാൾ എഴുതിയ ലേഖനം ഈ അടുത്ത കാലത്ത് അയാൾ എഴുതിയാണ്. പക്ഷെ പിന്നീട് ജോർദാനിലുള്ള പൈലറ്റിനെ ഇവര് ചുട്ടുകരിച്ച് കൂട്ടിലിട്ട് കൊന്നതിന് ശേഷം ഇയാള് ഈ പറഞ്ഞ ആൾക്കാരിൽ നിന്ന് അകലം പാലിക്കുകയും അതുപോലെ തന്നെ ഇവരെ ഖാരിജികൾ എന്ന് മുദ്ര കുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ കുറച്ച് മുന്നേ വരെ ഇവര് രണ്ടുപേരും ഒരേപോലെ തന്നെയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നെന്താന്ന് വെച്ചാൽ ഇപ്പറഞ്ഞ വാദങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട്. ഇത് ആകെ ഒരു മുഹമ്മദ് അൽ മഖ്ദിസിയുടെ വാദമാണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റിയ കാലം. നിങ്ങൾക്ക് ഇതിനൊക്കെ കൂടുതലുണ്ട്. മുഹമ്മദ് അൽ മഖ്ദിസിക്കുള്ള ഈ വാദങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. ഇതൊക്കെ നിങ്ങൾക്കുമുള്ള വാദങ്ങളാണ്. അയാൾ പറയാണ് النصرة باللسان والقلم والدعاء شأنها شأن النصرة بالقتال ഒരാൾ നാവ് കൊണ്ടോ പേന കൊണ്ടോ പ്രാർത്ഥന കൊണ്ടോ ഈ പറഞ്ഞ താഗൂത്തുകളെ സഹായിക്കുന്നുണ്ടെങ്കിൽ അത് വാളുകൊണ്ട് സഹായിക്കുന്നത് പോലെ തന്നെയാണ്. അയാൾ പ്രത്യേക സാഹചര്യത്തിൽ പറഞ്ഞ വഅല ഹാദ. ഇപ്പൊ നേരത്തെ മുമ്പ് ഒരു പോലീസുകാരെയും പട്ടാളക്കാരൊക്കെയാണ് തക്ഫീർ നടത്തി, അവരൊക്കെ കാഫിരിങ്ങളെന്ന് പറഞ്ഞത്. ഇപ്പൊ നോക്കൂ വഅല ഹാദ. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ, അതായത് പ്രാർത്ഥിച്ചിട്ട് ഉദാഹരണത്തിന് സൗദി ഭരണകൂടത്തിന് വേണ്ടി ഒരാൾ പ്രാർത്ഥിക്കണം, അതല്ലെങ്കിൽ അവർക്ക് വേണ്ടി വാക്കുകൊണ്ട് സഹായിക്കണം, അതല്ലെങ്കിൽ അവരെ പ്രവൃത്തി കൊണ്ട് മറ്റെന്തെങ്കിലും നിലക്ക് സഹായിക്കണം, ഇങ്ങനെ എന്തെങ്കിലും ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊക്കെ വാളുകൊണ്ട് സഹായിക്കുന്നത് പോലെ തന്നെയാണ്. വഅല ഹാദ ഇതിന്റെ അടിസ്ഥാനത്തിൽ فالقضية ليست وقفا على من لبس لباس الجيش او الحرس الوطني. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ആളുകളൊക്കെ കാഫിറുകളാണ് എന്ന കാര്യം അതൊരിക്കലും പട്ടാള വേഷം ധരിച്ച പോലീസുകാരുടെയോ പട്ടാളക്കാരുടെയോ മാത്രം കാര്യത്തിലല്ല ബാധകമാകുന്നത്. അവർക്ക് മാത്രം ബാധകമല്ല ഈ പറഞ്ഞോന്നു, പിന്നെ ആർക്കൊക്കെ ബാധകമാണ്. وانما تشمل كل نصير ظهير لهم. ഈ പറഞ്ഞ രാജ്യങ്ങളെ സഹായിക്കുന്ന അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ ഇത് ബാധകമാണ്. വഇൻ കാന മുദർരിസൻ, അയാൾ മുദർരിസായാലും ഔ ഇമാമൻ ഫി മസ്ജിദിൻ, ഒരു മസ്ജിദിലെ ഇമാമാണെങ്കിൽ, അപ്പോൾ സൗദി ഭരണകൂടത്തിൽ അവിടെ ജുമഅത്ത് ഖുത്ബ പറയുന്ന എല്ലാവരും കാഫിരിങ്ങളാണ്. കാരണം എന്താ, അവരൊക്കെ ദൗലക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള മഷായിഖന്മാർ ബഹുഭൂരിപക്ഷം കാഫിരിങ്ങളാണ്. ഷഫാൽ അൽ ഫൗസാൻ, ഇബ്നു ഉസൈമീൻ, ലൽബാനി, കദാലിക് ഇബ്നു ബാസ്, അബ്ദുൽ മുഹ്സിൻ, ഷെയ്ഖ് റബീഅ്, മുഫ്തി, എല്ലാ പണ്ഡിതന്മാരും ഇവരുടെ കണ്ണിൽ കാഫിറുകളായി കഴിഞ്ഞില്ല. വഇൻ കാന മുദർരിസൻ ഔ ഇമാമൻ ഫി മസ്ജിദിൻ ഔ ഗൈരിഹി, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിലാണെങ്കിലും, ഫമാ ദാമ യൻസുറു ശിർക്കഹും, ഇവരുടെ ഈ ശിർക്കിനെ സഹായിക്കുന്നുണ്ടെങ്കിൽ, أو يتولاهم وينصرهم അവരോട് ആത്മബന്ധം സ്ഥാപിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, ويظاهرهم على الموحدين മുവഹ്ഹിദീങ്ങൾക്കെതിരെ അവർക്ക് സഹായം നൽകുന്നുണ്ടെങ്കിൽ, فهو منهم ഈ പറഞ്ഞ ആൾക്കാരൊക്കെ അവരിൽപ്പെട്ടവരാണ്. وحكمه حكمهم ഇവരുടെ വിധി അവരുടെ വിധിയാണ്. അതായത് അവരുടെ വിധി എന്താണ്? കുഫ്രാണ്. അതേ വിധി തന്നെയാണ് ഇവർക്കുമുള്ള. അപ്പൊ ചുരുക്കി പറഞ്ഞപ്പോ ഈ പറയുന്ന ഞാനടക്കം കാഫിറാവും, ഇത് കേൾക്കണ നിങ്ങളും കാഫിറാവും. കാരണം എന്താണ്? ഇപ്പറഞ്ഞ ആൾക്കാരൊന്നും ഇവരുടെ ഈ വാദത്തോട് യോജിക്കുന്നവരല്ല. അപ്പൊ എത്ര മുസ്ലിമീങ്ങൾ കാഫിറാവും? ഓരോ വർഷം ഹജ്ജിന് വരുന്ന എത്രയോ ആളുകളുണ്ട്. ഇത്ര എത്ര മുസ്ലിമീങ്ങൾ ഇതിന്റെ പേരിൽ ഈ ഒരു വർത്താനത്തിന്റെ പിന്നിൽ കാഫിരിങ്ങൾ എന്ന് മുദ്രകുത്തപ്പെടേണ്ടതുണ്ട്. ഇനി അപ്പൊ ഇനി നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഒരു പ്രവൃത്തിയുടെ മേലുള്ള ഹുക്മാണ്. ഒരിക്കലല്ല, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇന്ന് ഇറാഖിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നതും മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കുന്നതും. ഈ ന്യായവാദത്തിന്റെ പേരിലാണ്. ദാഇഷിനോട് ചോദിക്കണം മുസ്ലിമീങ്ങളെ കൊന്നോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏയ് ഞങ്ങൾ കൊന്നിട്ടില്ല, ഞങ്ങൾ കൊന്നതൊക്കെ മുർത്തദ്ദീങ്ങളെയാണ്. നിങ്ങളുടെ അടുക്കള മുർത്തദ്ദീങ്ങളാരാണ്? മുസ്ലിമീങ്ങളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്ന മുസ്ലിമീങ്ങളാണ്. അവർ മുസ്ലിമീങ്ങളിൽ നിന്ന് പുറത്താക്കാൻ നിങ്ങൾ കാണുന്ന കാരണങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ എങ്ങനെയാണ് കുഫറിന്റെ കാരണമാവുക? ഇതിനേക്കാൾ ശക്തമായത് ഉണ്ടായിട്ട് പോലും സഹാബികളിൽ ചിലരെ, അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഇതിനേക്കാൾ പ്രകടമായി കുഫ്രാണി എന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ സഹാബികളിൽ നിന്ന് സംഭവിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തക്ഫീർ നടത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ അദ്ദേഹം തന്റെ ഭരണാധികാരികളെ തക്ഫീർ നടത്തിയിട്ടില്ല. എത്രയോ പേർ കഴിഞ്ഞുപോയി, അവരൊന്നും തക്ഫീർ നടത്തിയിട്ടില്ല. പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ ആളുകളൊക്കെ, ഈ മുസ്ലിമീങ്ങളൊക്കെ കൊല്ലൻ, എന്തിന്റെ പേരിൽ? നിങ്ങളെ അടുത്ത് അവർ മുർത്തദ്ദികളാണ്, ശരി, അവർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മുർത്തദ്ദികളായത്? ഈ പറഞ്ഞ ന്യായങ്ങളാണ് നിങ്ങൾക്കതിന് പറയാനുള്ളത്. ഞാൻ പറഞ്ഞ പോലെ അബൂ മുഹമ്മദ് അൽ മഖ്ദിസി, ഇയാളെ നിങ്ങൾക്ക് തള്ളിക്കളയാൻ പറ്റിയ ആളല്ല. നിങ്ങളും ഇയാളുമായിട്ട് വളരെ അടുത്ത ബന്ധം ഈ അടുത്ത കാലഘട്ടം വരെ ഉണ്ടായിരുന്നു. ഇനി ചുരുക്കത്തിൽ ഈ പറഞ്ഞ ആളുകളുടെ അടുക്കലൊക്കെയുള്ള തക്ഫീരിയൻ ചിന്താഗതിയാണ് ദാഇഷിനെ പോലെയുള്ള കക്ഷികൾ ഖവാരിജികളാണ് എന്ന് പറയാനുള്ള നമ്മുടെ തെളിവ്. ഇതാണ് നമ്മൾ പറഞ്ഞത്, ഖവാരിജികൾ അവരുടെ അടുക്കൽ കുഫറല്ലാത്ത കാര്യങ്ങളുടെ പേരിലുള്ള തക്ഫീർ പ്രകടമായിരുന്നു, അത് ഇവരടുത്തും അതേപോലെ തന്നെ പ്രകടമാണ്. അപ്പൊ ചില ആളുകൾ, ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ അവർ പറയാറുള്ളത്, ഞങ്ങൾ ഒരിക്കലും കബായറുകൾ വൻപാപങ്ങളുടെ മേൽ തക്ഫീർ നടത്തുന്നില്ല എന്നാണ് അവർ പറയാറുള്ളത്. ശരിയാണ്, നിങ്ങൾ കബായറുകളെ കബായറുകൾ എന്ന് വിളിച്ചതിന് ശേഷം അത് ചെയ്തവനെ കാഫിറൻ നിദ്രവുത്തുന്നില്ല, മറിച്ച് കബായറുകളെ നിങ്ങൾ ആദ്യം കുഫറാക്കും, അതിനെ ആദ്യം കുഫർ എന്ന് വിശേഷിപ്പിക്കും, എന്നിട്ട് പിന്നെ അത് ചെയ്തവനൊക്കെ എന്താക്കും? കാഫിറാക്കും. ഇതാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ വന്നിട്ടുള്ളത്. ഇനി അവസാനിക്കുന്നില്ല, മറ്റൊരാളാണ് അബൂ ബുസൈർ അത്തർത്തൂസി. അബൂ ബുസൈർ അത്തർത്തൂസി ഇയാൾ ഇതേപോലെ തന്നെ ഒരു കാലഘട്ടത്തിൽ ഈ ഖവാരിജിയൻ ചിന്താഗതികൾക്ക് വലിയ സഹായം നൽകിയ, ആശയപരമായി സഹായം നൽകിയ ആളാണ്. അയാൾ പറയുന്നു, അയാളുടെ വാക്ക് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക, ഇന്നൽ ഹുക്കാമ ഫാഖുൽ യഹൂദ ഫീ കസീരിൻ മിൻ ഖിസാലിൽ കുഫ്രി വൽ ജുഹൂദി വത്തുഗ്യാൻ. ഇന്നുള്ള ഭരണാധികാരികൾ, മുസ്ലിം ഭരണാധികാരികൾ, അവർ കുഫറിന്റെയും നിഷേധത്തിന്റെയും ധിക്കാരത്തിന്റെയും കാര്യത്തിൽ യഹൂദന്മാരെ വരെ മറികടന്നിരിക്കുന്നു. അങ്ങനെ യഹൂദന്മാരെക്കാൾ മോശമാണ്. مما يجعل التوقف في تكفيرهم جريمة كبيرة بحق دين الله تعالى وحق أمة الإسلام. അപ്പൊ അതുകൊണ്ട് ആരെങ്കിലും ഇവരൊക്കെ കാഫിറുകളാണ് എന്ന് സംശയിച്ചാൽ അതെന്താണ്? ജരീമത്തുൻ കബീറ, വലിയ പാപമാണ്. ആരെങ്കിലും ഒരാൾ ഇവരൊക്കെ കാഫിറാണോ എന്ന് സംശയിച്ചാൽ തന്നെ വലിയ പാപമായിട്ടാണ് ഇയാൾ വിശേഷിപ്പിക്കുന്നത്. ഇത് അമാലുൻ തുഖ്റിജു സാഹിബഹ മിനൽ മില്ല എന്ന പുസ്തകത്തിൽ നിന്ന് പറഞ്ഞതാണ്. ഞാൻ നേരത്തെ വായിച്ചത് റിസാലത്തു തദ്കീറ മുനാസഹ എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ്. ഇതൊക്കെ ഇനി എവിടുന്ന് വായിക്കണം, ഞാൻ ഉണ്ടാക്കി വായിക്കണം എന്നാരും പറയണ്ട. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവരുടെ പുസ്തകങ്ങളിൽ നിന്ന് വായിക്കുന്നതാണ്. ആരെങ്കിലും നിഷേധിക്കുകയാണെങ്കിൽ ഇതിന്റെ പേജ് നമ്പർ അടക്കം ഞാൻ പറയും. ഈ പുസ്തകങ്ങളൊക്കെ നിങ്ങൾക്ക് നെറ്റിൽ ലഭ്യമാണ്, ഞാനത് വായിക്കാൻ ആരോടും ഉപദേശിക്കുന്നില്ല. പക്ഷേ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ പുസ്തകങ്ങൾ, അവയുടെ പേരുകൾ ഞാൻ നൽകും. ശരി, ഇനി ഈ പറഞ്ഞതൊക്കെ ദാഇഷുമായി പ്രകടമായി ബന്ധമില്ലാത്ത ആളുകളുടെ കാര്യമാണെങ്കിൽ ദാഇഷിന്റെ കാര്യം എന്താണ്? ചിലത് ഞാൻ കഴിഞ്ഞ തവണ വായിച്ചതാണ്, തിരക്കിട്ട് വായിച്ചോട്ട്, ഒന്നുകൂടി ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇപ്രാവശ്യം വായിക്കുന്നു. അബു മുഹമ്മദ് അൽ അദ്നാനി, അയാളെ പറ്റി ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞതാണ്, ദാഇഷിന്റെ ഒഫീഷ്യൽ സ്പോക്സ്മാനാണ് ഇയാൾ, ചെറുപ്പക്കാരനാണ്. അബു മുഹമ്മദ് അൽ അദ്നാനി തന്റെ അസ്സിൽമിയ്യത്തു ദീനുമൻ എന്ന പ്രസംഗത്തിൽ അയാൾ പറഞ്ഞു, ഇന്ന ജുയൂഷ ത്വാഗീത്തി മിൻ ഹുക്കാമി ദിയാരിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ നാടുകളിലുള്ള താഗൂത്തുകളുടെ പട്ടാളക്കാർ, ഹിയ ബിഉമൂമിഹ ജുയൂഷു റിദ്ദത്തിൻ വകുഫർ, അവയെല്ലാം അനിസ്ലാമികതയുടെയും കുഫറിന്റെയും പട്ടാളമാണ്, എന്നാൽ അടുത്തൊന്നും മുസ്ലിമീങ്ങളല്ല. وان القول اليوم بكفر هذه الجيوش وردتها وخروجها من الدين بل وجوب قتالها وفي مقدمتها الجيش المصري له القول الذي لا يصح في دين الله خلافه. ഈ പറഞ്ഞ പട്ടാളക്കാരെല്ലാം കാഫിറുകളാണ്, അതല്ലെങ്കിൽ അവരുടെ കുഫ്ര് ആ കാര്യം വ്യക്തമാണ് എന്നത് സംശയമില്ലാത്ത, ഒരിക്കലും അതിന് എതിര് പറയാൻ അവകാശമില്ലാത്ത വർത്തമാനമാണ്. എന്നാൽ ഇസ്ലാമിൽ ഇത്ര ഉറപ്പുള്ള കാര്യമാണ്, ഇതിനെതിരായിട്ട് ഇങ്ങനെ അഭിപ്രായം തന്നെ ഇസ്ലാമിൽ പരിഗണിക്കപ്പെടാൻ പോലും സാധ്യതയില്ല. ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഉറപ്പായും കാഫിറുകളാണ് എന്നാണ് അബു മുഹമ്മദ് അൽ അദ്നാനി അമലഹുല്ലാഹു ബിമാ യസ്തഹഖ് ഇയാൾ പറയുന്നത്. ഇനി ചിലത് ഞാൻ കഴിഞ്ഞ തവണ വായിച്ചതാണ്, അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ഇനി ഈ കഴിഞ്ഞ തവണ വായിക്കാത്ത മറ്റൊരാള് ഫാരിസു സഹറാനിയൻ, വലിയ മുജാഹിദായിട്ട് ഇതിന്റെ ആൾക്കാര് പരിചയപ്പെടുത്തുന്ന ആളാണ് ഫാരിസ് സഹറാനി. ഇയാൾ സൗദിക്കാരനാണ്, സൗദിയിൽ ജീവിച്ചിരുന്ന ആളാണ്. ഈ അടുത്ത് തന്നെ ഇയാളെ ഇപ്പൊ സൗദി അറേബ്യ അടുത്ത് ഒരു ഏതാണ്ട് 47 തീവ്രവാദികളെ തൂക്കിക്കൊന്നു. ഈ അടുത്ത് ആ തൂക്കിക്കൊന്നതിൽ പെട്ട ആളാണ് ഈ ഫാരിസ് സഹറാനി. ഇയാളെ തൂക്കിക്കൊന്നതിന്റെ പേരിൽ, ഇയാളെ കൊന്നതിന്റെ പേരിലാണ് ദാഇഷ് സൗദിയിലുള്ള കാദിമാരെയും അതുപോലെ തന്നെ ഇമാമുമാരെയും ചില മസ്ജിദുകളിൽ പൊട്ടിത്തെറി ഉണ്ടാക്കുന്നൊക്കെ ഭയപ്പെടുത്താൻ അവർ ഭയപ്പെടുത്തിയിട്ടൊരു കുറിപ്പൊക്കെ പുറത്തിറക്കിയിരുന്നു. അതായത് ഈ ഫാരിസ് സഹറാനിയെ കൊലപ്പെടുത്താൻ ഉത്തരവ് നൽകിയ കാദിയെ കൊല്ലും, അതുപോലെ തന്നെ മസ്ജിദുകളിൽ ബോംബ് പൊട്ടിക്കും എന്നൊക്കെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ദാഇഷ് അതിന്റെ ആളുകൾ കുറിപ്പ് പുറത്തിറക്കിയിരുന്നു ഫാരിസ് സഹറാനിയെ കൊന്നതിന്റെ ശേഷം. ഫാരിസ് സഹറാനി പറയണം, ഇനി ഫാരിസ് സഹറാനി നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഇതിനൊക്കെ അപ്പുറത്തേക്ക് വേറൊന്നും പറയേണ്ടില്ല. അയാൾ പറയണം, يجب ان تعلم كفر حكامهم وطواغيتهم الذين يسعون في نصرة وتثبيت عروشهم. തങ്ങളുടെ കസേര ഉറപ്പിക്കാൻ വേണ്ടി പടാപാട് കൊടുന്ന താഗൂത്തുകളുടെ ഭരണാധികാരികളുടെ കുഫറിന്റെ അവസ്ഥ, അവർ കാഫിറുകളാണ് എന്നത് നീ അറിയണം, നീ മനസ്സിലാക്കണം, അത് നിർബന്ധമാണ്. لان حكم هؤلاء الانصار والقوات والجيوش هو فرع عن الحكم على الطواغيت. മാത്രമല്ല അവരുടെ ഭരണത്തിന്റെ കാര്യത്തിൽ അവരെ സഹായിക്കുന്ന, അവരുടെ കസേര ഉറപ്പിച്ചു നിർത്താൻ അവരെ സഹായിക്കുന്ന പട്ടാളക്കാർ, അതുപോലെ തന്നെ അതിന് അവരെ സഹായിക്കുന്ന എല്ലാ ശക്തികളും അവരൊക്കെ കാഫിറുകളാണ് എന്നത് അതേപോലെ തന്നെ നീ മനസ്സിലാക്കണം. ഫഹുക്കാമു ബിലാദിൽ ഇസ്ലാമി ഫി ഹാദൽ അസ്രി കുല്ലുഹും തവാഗീത്. ഇന്ന് ഇസ്ലാമിക നാടുകളിൽ നിലനിൽക്കുന്ന എല്ലാ ഹുക്കാമുകളും താഗൂത്തുകളാണ്. മുർത്തദൂന കാഫിറൂൻ, ഇസ്ലാം എന്ന് പുറത്തുപോയവരാണ് കാഫിറീങ്ങളാണ്. ഖറജു മിനൽ ഇസ്ലാമി മിൻ ജമീഇ അബ്വാബിഹ്, അവരെല്ലാം ഇസ്ലാമിൽ നിന്നും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു അതിന്റെ എല്ലാ വാതിലുകളിലൂടെ. എന്നാണ് ഇസ്ലാമിൽ അവർക്ക് യാതൊരു സ്ഥാനവും ഇല്ല എന്നാണ് ഇയാൾ പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ഇൻഷാ അള്ളാ ഇവിടെയുള്ള ഭരണാധികാരികളുടെ വിഷയം നമ്മൾ പിന്നീട് ഒരിക്കൽ വിശദീകരിക്കും ഇൻഷാ അള്ളാഹു തആല. ഒന്നാമത്തെ കാര്യം, സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സൂചിപ്പിച്ച മക്കയിലും മദീനയിലുമാണ് ഇസ്ലാം അതിന്റെ അവസാന കാലഘട്ടത്തിലേക്ക് തിരിച്ചുപോകാനാണ്. അത് ഇസ്ലാമിന്റെയും തൗഹീദിന്റെയും നാടായി മാറും, അതില്ലെങ്കിൽ ഫിത്നയുടെ കാലഘട്ടത്തിൽ അവിടെയാണ് ഇസ്ലാം നിലനിൽക്കുക എന്നാണ്. എന്നാൽ ഇവരുടെ വാദപ്രകാരമാകട്ടെ 10-40 അല്ലെങ്കിൽ 100 വർഷങ്ങൾക്ക് അടുത്ത് കുഫ്റാണ് ആ നാട്ടിൽ നിലനിൽക്കുന്നത്. മുസ്ലിമീങ്ങളുടെ ഖിബ്ല കുഫ്റിന്റെ കീഴിലാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല എങ്ങനെയാണ് ഇത് അനുവദിക്കുക? അള്ളാഹുവിന്റെ ഹിക്മത്തിൽപ്പെട്ടതാണ് ഇത്. മുസ്ലിമീങ്ങളുടെ ഖിബ്ല ഏതാണ്ട് 100 വർഷത്തിന്റെ അടുത്ത് ഇബ്നു സഅൂദിന്റെ കീഴിൽ ആ ഭരണം അവിടെ നിലനിൽക്കുന്നു. മക്കയിൽ വളരെ മനോഹരമായ ഹജ്ജ് നടക്കുന്നു. മദീനയിൽ ഇൽമിന്റെ സദസ്സുകൾ നിലനിൽക്കുന്നു. ഇൽമിനും അതിന്റെ വക്താക്കൾക്കും അവിടെ സംസാരിക്കാനുള്ള ശബ്ദമുണ്ട്. തൗഹീദിന് ഇത്ര പ്രകടമായ വിജയം ലഭിക്കുന്ന സന്ദർഭം മറ്റു രാജ്യങ്ങളിൽ കാണാനേ സാധിക്കില്ല. ഇന്ന് ലോകത്ത് നിങ്ങൾ ഏത് രാജ്യം എടുത്തു കഴിഞ്ഞാലും തൗഹീദ്, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന തൗഹീദിന്റെ അമ്പിയാക്കന്മാർ ക്ഷണിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അത് ഇത്ര പ്രകടമായി കാണുന്ന ഒരു തൗഹീദിന്റെ നാട് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരൊറ്റ നാടും വേറൊന്നും ഉണ്ടാവില്ല.